ദൈവനാമം മഹത്വപ്പെടട്ടെ. ഷാഡോ ഓഫ് ഫെലോഷിപ്പ്. ന്യായാധിപന്മാരുടെ പുസ്തകം 9:15 വന്ന് എൻ്റെ നിഴലിൽ ആശ്രയിക്കുവീൻ എന്ന് കാണുന്നു. സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കേണ്ടവർ ആ നിഴലിൻ്റെ ഉടമസ്ഥൻ്റെ അടുക്കൽ എത്തിയേ മതിയാകുകയുള്ളൂ. അതിനാൽ ക്രിസ്തു വിളിക്കുന്നു, മക്കളെ വന്ന് എൻ്റെ നിഴലിൻ കീഴെ പാർക്കുക എന്ന്. അതായത് യെരുശലേമിലെത്തി ആ സാന്നിധ്യത്തിലാകുമ്പോൾ അദ്ദേഹവുമായുള്ള ബന്ധം ശരിയാകുന്നു. ഏത് പ്രതികൂലത്തിലും ആശ്രയിക്കുവാൻ കഴിയുന്ന വ്യക്തി ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അവനെ അനുസരിക്കുവാനായാൽ മാത്രമേ അദ്ദേഹത്തോട് നമുക്ക് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുവാൻ കഴിയുള്ളൂ. ആ കൂട്ടായ്മ അപ്രകാരം ദൃഢമാകണമെങ്കിൽ അദ്ദേഹം പറയുന്നത് നാം അനുസരിക്കുകയും വേണം. ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമുക്ക് ചിന്തിക്കാം. കൂട്ടായ്മയുടെ നിഴൽ യെരുശലേം. ഫെലോഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂട്ടായ്മ എന്നാണ്. ഫെലോ ഇൻ ദ സെയിം ഷിപ്പ്, ഒരേ കപ്പലിലെ യാത്രക്കാർ അഥവാ സഹയാത്രികർ. ഏറെക്കുറെ ഒരേ ഉദ്ദേശവും ആദർശവുമുള്ളവർ എന്ന സാരം. വിശ്വാസത്തിൻ്റെയും ഐക്യതയുടെയും ആത്മാവിൻ്റെ ഐക്യതയുടെയും പൂർണ്ണതയോടെ നമുക്ക് കർത്താവിനെ സേവിക്കുവാൻ ഒത്തൊരുമിക്കാം. എത്രയോ മനോഹരമായ ഒരു അനുഭവമാണത്. ഒരു ശക്തിക്കും തകർത്ത് കളയാൻ കഴിയാത്ത വിധം ഈ കൂട്ടായ്മ ബന്ധം അത്രയ്ക്ക് ഹൃദ്യവും മനോഹരവുമാണ്. സൃഷ്ടാവായ ദൈവത്തോടുള്ള മനുഷ്യൻ്റെ കൂട്ടായ്മ ബന്ധത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ആരാധന. ബന്ധം ദൃഢമായി സൂക്ഷിക്കുന്നവർക്ക് മാത്രമേ ദൈവിക സാമീപ്യം അനുഭവിച്ച് പാട്ടുപാടി ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് ഒരിക്കൽ ശത്രു സൈന്യം ഒരു ഗ്രാമത്തിലെത്തി ഗ്രാമവാസികളെ പലരെയും പിടിച്ചുകൊണ്ടുപോയി. ആ കൂട്ടത്തിൽ ഒരു മദ്യപാനിയും ഉണ്ടായിരുന്നു. പിടിച്ചുകൊണ്ടുവന്നവരെ എല്ലാം കൊല്ലുവാൻ തീരുമാനിച്ച രാജാവ് ആ ദൗത്യം ഒരു പടയാളിയെ ഏൽപ്പിച്ചു. ഈ പടയാളി ഒരു ക്രിസ്ത്യാനിയാകയാൽ ഈ പിടിക്കപ്പെട്ടവരിൽ ആരെങ്കിലും അപ്രകാരമുള്ളവർ ഉണ്ടോ എന്നറിയുവാൻ എല്ലാവരോടും ഒരു ക്രിസ്തീയ പാട്ടുകൾ പാടാൻ ആവശ്യപ്പെട്ടു. കള്ളുകുടിയൻ മാത്രം ഒരു പാട്ട് സ്വല്പം ഓർത്ത് പാടി. അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ മറ്റുള്ളവർ മരണത്തിന് കീഴ്പ്പെടുകയായിരുന്നു ചെയ്തത്. മദ്യപാനി എങ്ങനെ പാട്ട് പഠിച്ചു? മദ്യപാനി മദ്യപിച്ച് വീട്ടിലെത്തി ഭാര്യയെ തല്ലുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസമുള്ള സഹോദരി തൻ്റെ സങ്കടവും വേദനയും മാറ്റുവാൻ പാട്ടുപാടുമായിരുന്നു. ആ പാട്ട് കേട്ട വരികൾ ആണ്. ആ പാട്ട് കേട്ടപ്പോൾ അതിലെ ഏതോ വരികളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൊണ്ടതായിരിക്കാം. മനസ്സിലാക്കിയെടുത്ത ആ വരികൾ അദ്ദേഹം കോർത്തിണക്കി പാട്ടുപാടിയത്. എന്നാൽ ആ വരികൾ അവളുടെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. തന്നെ രക്ഷിച്ച ഭാര്യയുടെ ആ അവസ്ഥ ഓർത്ത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയുടെ ദൃഢത മനസ്സിലാക്കിയ ഭർത്താവ് തൻ്റെ പഴയ ജീവിതം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് നല്ല സാക്ഷിയായി മാറി. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന വാഗ്ദത്തം ദൈവനിയോഗത്തോടൊപ്പമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടെ ഉണ്ട് എന്ന വാഗ്ദത്തത്തിനനുസരിച്ച് കൂടെ വസിക്കുന്നവർക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ ലഭ്യമാകുന്നു. ലോകാരംഭത്തിൽ തന്നെ തൻ്റെ സൃഷ്ടികളുടെ കൂട്ടായ്മ ദൈവം ആരംഭിച്ചു. തൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനോടൊപ്പം ദൈവം ഏദനിൽ നടന്നിരുന്നു. ആ കൂട്ടായ്മ അവസാനിപ്പിച്ച് അവരെ തോട്ടത്തിന് പുറത്താക്കുവാൻ കാരണം അവർ തന്നെ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. തുടർന്ന് ദൃഢമായ കൂട്ടായ്മ ബന്ധമുണ്ടായത് ഹാനോക്കിനോടൊപ്പമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ അത് മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടു കൂടെ നടക്കുകയും പുത്രന്മാരെ പുത്രിമാരെ ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിൻ്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ആ കൂട്ടായ്മയുടെ ദൃഢതയാണ് അവിടെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 21-23 വാക്യങ്ങളിൽ ജോസഫും ദൈവവുമായുള്ള ബന്ധം നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 21-ും 23 വാക്യം. യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. അപ്പൊ കൃപ കിട്ടണമെങ്കിൽ യഹോവ കൂടെ ഇരിക്കുന്നവർക്ക് മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. 23-ാമത്തെ വാക്യത്തിൽ യഹോവ അവനോട് കൂടെയിരുന്നു, ജോസഫിനോട് കൂടെയിരുന്നു. അവൻ ചെയ്തതൊക്കെയും സഫലമാകൊണ്ട് സഫലമാകണമെങ്കിൽ എന്ത് വേണം? യഹോവ കൂടെയിരിക്കണം. യഹോവയുമായുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമാകുന്നവന് യഹോവയുടെ കൃപ, അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സഫലമാകുക, ഈ കാര്യങ്ങൾ സാധിക്കും. യഹോവ നമ്മളോട് കൂടെയുള്ളത് കൊണ്ടാണ് നാമും ഓരോ നാഴികയും നന്മ അനുഭവിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രഥമവും പ്രധാനവുമായി വേണ്ടത് ദൈവവുമായുള്ള ദിനം പ്രതി കൂട്ടായ്മ ബന്ധമാണ്. ഒരാഴ്ചയിൽ ഒന്ന് കൂട്ടായ്മയ്ക്ക് പോയി എന്നുള്ളത് കൊണ്ടായില്ല, ദിനം പ്രതി നിനക്ക് ആ കൂട്ടായ്മ ആവശ്യമാണ്. എങ്കിലേ നിന്നിലേക്ക് കൃപ ഒഴുകിയെത്തത്തുള്ളൂ. അതിനെങ്ങനെയാണ് നാം ചെയ്യേണ്ടുന്നത്? രാവിലെ തോറും ഇസ്രയേൽ മക്കൾക്ക് മഞ്ഞിൽ പൊതിഞ്ഞ മന്ന സ്വർഗം നൽകി. ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ പൊതിഞ്ഞ മന്ന നമുക്ക് വേണ്ടി എന്നും അതിരാവിലെ പെറുക്കി നാം എടുത്താൽ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുക്കുക. ഇന്ന് അതിരാവിലെ മന്ന പെറുക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നോ? നിങ്ങൾ മന്ന പെറുക്കിയോ? മന്ന പെറുക്കുന്നവർ ഇന്ന് വിരളമാണ്. കാരണം വെയിൽ കടുത്ത് കഴിയുമ്പോൾ എഴുന്നേറ്റാൽ മന്ന ലഭിക്കുകയില്ല. കാരണം മഞ്ഞിൽ പൊതിഞ്ഞ മന്ന വെയിൽ വരുമ്പോൾ ഉരുകിപ്പോവും, പിന്നത് കിട്ടത്തില്ല. അതുകൊണ്ട് നീ എപ്പോഴാ എഴുന്നേറ്റ് ഈ മന്ന പെറുക്കേണ്ടത്? രാവിലെ തോറും ആ മന്ന പെറുക്കിയിരിക്കണം. രാവിലെ പെറുക്കുന്നവരുടെ എണ്ണം കുറയുന്തോറും കുടുംബങ്ങൾക്ക് അനുഗ്രഹം നഷ്ടപ്പെടുകയാണ്, കുടുംബങ്ങൾ നശിക്കുന്നു. കുടുംബം നശിക്കുമ്പോൾ നശിക്കും സമൂഹം, നശിക്കുമ്പോൾ ദേശം, ദേശം നശിക്കുമ്പോൾ രാജ്യം തന്നെ നശിച്ചു പോകും. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം രാവിലെ കുടുംബങ്ങളിലുള്ളവർ ഒന്നിച്ചിരുന്ന് മന്ന വെറുക്കുക എന്നുള്ളതാണ്. എല്ലാം ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ബന്ധം നഷ്ടപ്പെടുത്തിയാൽ, ഈ കൂട്ടായ്മ നഷ്ടപ്പെടുത്തിയാൽ നാം ഈ ബന്ധത്തിൻ്റെ തകർച്ചയിലേക്ക് വീണുപോകും. ഇന്ന് ലോകം അപ്രകാരം ഒരു ഭീതിയിലാണ്. കാരണം പലർക്കും ദൈവവുമായുള്ള ബന്ധം വാക്കിലേ ഉള്ളൂ. ദൈവവുമായുള്ള ബന്ധം ദിനം പ്രതി പുതുക്കാനുള്ള താല്പര്യം ആരും കാണിക്കുന്നില്ല. ദിവസം ആരംഭിക്കുവാൻ ദൈവവുമായുള്ള ആ ബന്ധം ഒന്ന് ദൃഢപ്പെടുത്തുവാൻ ആ ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ ആ ബന്ധത്തിന് വേണ്ടി ഒന്ന് തയ്യാറാക്കുക. ദൈവവുമായുള്ള ബന്ധം വിട്ടുപോയാൽ നിന്റെ ജീവിതം വൃഥാവായി പോകുമെന്ന് മറന്നു പോകരുത്. മറ്റ് സകല കെട്ടുപാടുകളും വിട്ടിട്ട് വേണം ദൈവവുമായുള്ള ബന്ധത്തിനായി എത്തേണ്ടത്. പൂർണ്ണ മനസ്സോടെ ദൈവസന്നിധിയിലെത്തി ആരാധിപ്പാൻ ദൈവസ്നേഹം ആസ്വദിച്ചു വേണം കൂട്ടായ്മ ദൃഢമാക്കുവാൻ. മറ്റ് കെട്ടുപാടുകളെല്ലാം വിടണം. കൂട്ടായ്മ ബന്ധത്തിനിരിക്കുമ്പോൾ നീയും ദൈവവും മാത്രം മതി. നാമും ദൈവവുമായുള്ള കൂട്ടായ്മ ദൃഢമാകുമ്പോൾ നാം ശക്തരായിത്തീരും. അതുകൊണ്ട് ദൈവവുമായുള്ള ബന്ധം മതി എന്ന് തീരുമാനിക്കുക. സഭാ കൂട്ടായ്മയിൽ ദൈവം ഇറങ്ങി വന്ന് എന്നോടൊപ്പമുണ്ടെന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഒരു നല്ല സുഹൃത്തിനെ പോലെ ക്രിസ്തുവിനോട് സംസാരിക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത ആ ദീനീപനെ പറ്റി ചിന്തിച്ചാൽ നമുക്ക് അദ്ദേഹവുമായിട്ടുള്ള കൂട്ടായ്മ ദൃഢമാകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6:6-8 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട 4 കാര്യങ്ങൾ. 1, ക്രിസ്തുവുമായി പൂർണ്ണമായി ബന്ധപ്പെട്ട് അവൻ പരിശുദ്ധനെന്ന് അറിയണം. ക്രിസ്തുവുമായി പൂർണ്ണമായ ബന്ധത്തിൽ ആയിത്തീർന്നിട്ട് അവൻ പരിശുദ്ധനെന്നറിയുക. അതിനായി ജീവന്റെ വചനം കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈ തൊട്ടതുമായവരോട് കൂടുള്ള കൂട്ടായ്മ ദൃഢപ്പെടുത്തുക. 1 യോഹന്നാൻ 1:1-3 2, ഇരുട്ടിൽ നടക്കരുത്. 1 യോഹന്നാൻ 1:6. 3, ക്രിസ്തു വെളിച്ചമാകയാൽ അവനോടൊപ്പം നടക്കണം. 1 യോഹന്നാൻ 1:5-7. 4, നാം ക്രിസ്തുവിൻ്റെ വിശുദ്ധിയിലാകണം. അതായത് ക്രിസ്തു വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാകുന്നു എന്ന ചിന്ത നമ്മളിലുണ്ടായിരിക്കണം. 1 പത്രോസ് 1:15-16. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം ദൃഢമായാലുള്ള ഗുണങ്ങൾ എന്തെല്ലാമാണ്? പ്രയാസത്തിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. 2, ദയ നമ്മളിലുണ്ടാകുന്നു. 3, പ്രയാസത്തിലായവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. 4, മനസ്സലിവുള്ളവരായി അവരെ ആശ്വസിപ്പിക്കുന്നു. 4 കാര്യങ്ങൾ. ക്രിസ്തുവുമായുള്ള ബന്ധം ദൃഢമായാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ: 1, പ്രയാസത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നു. ദയ നമ്മളിലുണ്ടാകുന്നു. പ്രയാസത്തിലിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുന്നു. 4, മനസ്സലിവുള്ളവരായി അവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഭൗമിക ജീവിതത്തിലെ ക്ഷാമവും വേർപാടും ദുഃഖവും എല്ലാം യെരുശലേമിൽ പാർക്കുന്നവർക്കുമുണ്ട്. എന്നാൽ യെരുശലേമിൽ പാർത്ത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്നവർക്ക് യജമാനൻ സകല നഷ്ടങ്ങളെയും ലാഭമാക്കി നൽകുന്നു. യെരുശലേമിൽ പാർത്ത് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തുന്നവർക്ക് യജമാനൻ സകല നഷ്ടങ്ങളെയും ലാഭമാക്കി തീർത്തു തരുന്നു. അതിനായി ബോവസിൻ്റെ ഒരു വയലും അവിടെ വലിയ ഒരു കൂട്ടായ്മ ബന്ധവും കരുതലും ക്രിസ്തു നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. വയൽവരമ്പിൽ നിന്ന് കാഴ്ച കാണുന്നവർക്ക് ഈ നന്മ ലഭിക്കയില്ല. വയലിൽ ഇറങ്ങി പകലന്തിയോളം കാലാപെറുക്കി കൂട്ടായ്മ ദൃഢമാക്കുന്നവർക്കാണ് ഈ ഭാഗ്യാവസ്ഥ ലഭ്യമാകുന്നത്. നിങ്ങളതിന് തയ്യാറാണോ? വേഗം ഒരുക്കത്തോടെ നല്ല തീരുമാനത്തോടെ ഇറങ്ങി പുറപ്പെടുക. ദൈവം അതിനായി നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാകുന്നു എന്നരുളിയ കർത്താവേ, അങ്ങയെ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങളെ അനുസരിച്ച് ആ കൂട്ടായ്മ ദൃഢമായി സൂക്ഷിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഭാരത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുമായി കൂട്ടായ്മ നിലനിർത്തി അവരെ സർവശക്തന്റെ നിഴലിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധനായ അങ്ങയോടുള്ള കൂട്ടായ്മ ഞങ്ങളുടെ രാജ്യത്തെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളെ കൊറോണ എന്ന ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനാൽ ഈ സാഹചര്യം അങ്ങയോടുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്താൻ എല്ലാവർക്കും മനസ്സ് നൽകണമേ, അതിനുള്ള കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.